കഴിഞ്ഞ തിങ്കളാഴ്ച മുതല് ഇന്നലെ വരെ ഇവിടെ കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടി നടക്കുകയായിരുന്നു. വിദ്യാസ് കുഞ്ഞുങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു വലിയവരുടെ ലോകത്ത് അങ്ങ് ജീവിച്ചു പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഒരുതരം എന്താ ഓ നമ്മുടെ വലിയവരുടെ ലോകത്ത് പ്രവേശനമില്ലാത്ത ആളുകളായിട്ടും ഒരു കണക്കിൽ പറഞ്ഞ ഒരു ശല്യക്കാരായിട്ടും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അവരെ വളരെ ഉത്സാഹമാണ്. രാവിലെ 8:30-ക്കാണ് പരിപാടികൾ തുടങ്ങുന്നതെങ്കിൽ പലരും 8:30-ഒക്കെ ആകുമ്പോഴേക്കും വന്നു കഴിയും. ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവരിൽ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടാവും. നമ്മൾ പലരുമോ നമ്മൾ പലരുടെയും മോഹമൊക്കെ കണ്ടാൽ എന്തോ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദുഃഖഭാരവും പേറി ഇങ്ങനെ ഇരിക്കാനായിട്ട് വിധിക്കപ്പെട്ട ഏതോ മനുഷ്യരാണ് ഈ നിലയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് സദൃശ്യവാക്യങ്ങളില് സദൃശ്യവാക്യകാരൻ പറയുന്ന ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്ക് നോക്കാം. സദൃശ്യവാക്യം അതിന്റെ 30-ാമത്തെ അധ്യായം അതിന്റെ 24 മുതൽ അതിന്റെ 28 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. സദൃശ്യവാക്യം 30-ാമത്തെ അധ്യായം അതിന്റെ 24 മുതൽ അതിന്റെ 28 വരെയുള്ള വചനങ്ങൾ. അവിടെ നാം നാല് കാര്യങ്ങളെ കുറിച്ച് കാണുന്നു. നാല് കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ നാലും എന്താണ്? ബലഹീനമായ കാര്യങ്ങൾ. ആ നാല് കാര്യങ്ങളും പലപ്പോഴും നമുക്കൊരു ശല്യക്കാരി പോലെ തോന്നുന്നവരുമാണ്. എന്നാൽ അവയിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് എന്നാണ് സദൃശ്യവാക്യകാരൻ പറയുന്നത്. ആ വചനങ്ങൾ നോക്കുക. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമായിട്ടുള്ളവ നാല് കാര്യങ്ങൾ. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ച വയ്ക്കും. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കും. വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടും. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കും. നോക്കുക, സദൃശ്യവാക്യകാരൻ താൻ ഈ ലോകത്തിലേക്ക് നോക്കിയപ്പോ അവിടെ വളരെ ബലഹീനമാണ്. ആർക്കും ഒരു ഉറുമ്പിനെ കുറിച്ച് ശക്തിയുള്ള ഒരു കാര്യമായിട്ട് പലരും ചിന്തിക്കാറില്ല. ശക്തിയില്ല താൻ വെട്ടുക്കളിയെ കുറിച്ച്, അല്ലെങ്കിൽ കുരുമുകളിനെ കുറിച്ച്, അല്ലെങ്കിൽ പല്ലിയെ കുറിച്ച്, ഇതിനെയൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം ബലഹീനമാണ്, ബലഹീന ജാതിയാണ് എങ്കിലും ചെറിയവയാണ് എങ്കിലും അതിൽ നിന്നും നമുക്ക് നാല് പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട് എന്നാണ് സദൃശ്യവാക്യകാരൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പലർക്കും ഉറുമ്പിൽ നിന്നോ കുഴിമുയിലിൽ നിന്നോ വെട്ടുക്കിളിയിൽ നിന്നോ പല്ലിയിൽ നിന്നോ ഒരു പാഠം പഠിക്കാനായിട്ട് തോന്നുകയില്ല. നമുക്ക് വല്ല ആനയിൽ നിന്നോ സിംഹത്തിൽ നിന്നോ ഒക്കെ പാഠം പഠിച്ചാൽ മതി എന്നാണ് നമ്മുടെ മനോഭാവം. ഞാൻ പറഞ്ഞു വന്നത് വ്യക്തമായല്ലോ. വലിയ ആളുകൾ, ശക്തിയുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ, ഇവരിൽ നിന്നാണ് നമുക്ക് പാഠം പഠിക്കാനായിട്ട് പലപ്പോഴും തോന്നുക. എന്നാൽ നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നില്ലേ, പറയുമ്പോ നിങ്ങൾ പലരും ഇന്ന ആളെ നോക്കാന്നൊക്കെ പറയുമ്പോ നിങ്ങൾ പലരും പറയുന്ന അവർക്ക് മാതൃകയായിട്ട് കാണിക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച ആളുകളായി അവരെയാണ് മാതൃകയായിട്ട് നമ്മൾ വെക്കുന്നത്. ഇത് ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ അവർ ആ മനോഭാവം കൊണ്ടു നടക്കുക. എല്ലാം തങ്ങളെക്കാൾ വലിയ കാര്യങ്ങളിൽ മാത്രം അതിനെ മാത്രം ബഹുമാനിക്കുന്നതും തങ്ങളെക്കാൾ താണ, തങ്ങളെക്കാൾ ബലഹീനമായ, തങ്ങളെക്കാൾ ദരിദ്രമായ, തങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ കാര്യങ്ങളില് അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കാനില്ല എന്ന് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നവരായിട്ടും അവരങ്ങ് ജീവിതത്തെ സമീപിച്ചു പോവുക ചെയ്യും. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? പലപ്പോഴും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ബലഹീന സഹോദരൻ, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ നേരത്തെ ഒരു സഹോദരൻ എന്നെക്കാളും കനം കുറഞ്ഞ ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ ഇവിടെ സഭയിലുണ്ടായിരുന്നു. ഇവിടെ ഇതിന്റെ മുകളിലത്തെ 3-ാമത്തെ നിലയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് താഴെ ഒരു വണ്ടി വന്ന് കിടക്കുന്നു, അതിൽ കൊണ്ടുവന്ന് എത്തിക്കണം. ഞാന് എന്നെ കൊണ്ടാകുന്നത് പലവട്ടം പല രീതിയിലൊക്കെ നോക്കി അതിന്റെ ഒരു കോണ് പോലും എനിക്ക് പിടിച്ചു പൊക്കാനായിട്ട് കഴിയില്ല. എന്നെക്കാളും വളരെ ബലഹീനനായ ഒരു സഹോദരൻ വളരെ നിഷ്പ്രയാസം അത് എടുത്ത് തന്റെ തലയിൽ വെച്ച് ഈ സ്റ്റപ്പായ സ്റ്റെപ്പെല്ലാം ഇറങ്ങി അദ്ദേഹം അത് കൊണ്ടുവന്ന് വെക്കുന്നു. പലപ്പോഴും നമ്മൾ ഈ കൊച്ചു ആളുകളിൽ നമ്മൾ നോക്കുകയോ അവരിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് എന്ന് കരുതുകയോ ചെയ്യാറില്ല. നമുക്കെപ്പോഴും നമ്മളെക്കാൾ വലിയ ആളുകൾ, നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ, നമ്മളെക്കാൾ ബലമുള്ള ആളുകൾ, അവരിൽ നിന്നൊരു പാഠം പഠിക്കാൻ സന്തോഷമാണ്. പക്ഷെ കൊച്ചാളുകളിൽ നിന്ന് പാഠം പഠിക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊരു താഴ്മ വേണം, താഴ്മ. നേരത്തെ സദൃശവാക്യകാരൻ വേറൊരിടത്ത് പറയുന്നത് നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണല്ലോ, മടിയാ നീ എന്ത് ചെയ്യണം, ഉറുമ്പിന്റെ അടുത്ത് എന്നൊരു പാഠം പഠിക്കുക എന്ന് പറയുന്നുണ്ട്. മടിയ അദ്ദേഹം കട്ടിൽ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക. അതിനെക്കുറിച്ച് ഈ സദൃശവാക്യകാരൻ ഒത്തിരി സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ്. അദ്ദേഹം അതിന്റെ അകത്ത് ഈ മടിയൻ കിടക്കുന്നതിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് ഒരു ഒരു ചെറിയ ഒരു സെന്റൻസാണ്, പക്ഷെ അത് വളരെ ആലോചനാമൃതമായ അതാണ്. അദ്ദേഹം ഈ ചുഴിക്കുറ്റിയില് അതിന്റെ ആ ചുഴി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് പോലെ മടിയൻ എന്ത് ചെയ്യുന്നു, അവന്റെ കട്ടിൽ അങ്ങോട്ട് തിരിയും, കുറച്ചു നേരം അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, പിന്നെ അവിടെ ബോറടിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കിടക്കും. ഈ കടകിന്റെ ആ കുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് പോലെ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. ഇങ്ങനെയുള്ള മടിയനെ വിളിച്ചിട്ട് പറയുക, മടിയ നീ എന്ത് ചെയ്യണം, ഉറുമ്പിന്റെ അടുത്ത് എന്നൊരു പാഠം പഠിക്കണം. പോട്ടെ, നമ്മൾ ആരും ആ നിലയിലെ മടിയന്മാരല്ല, നമ്മൾ ആരെങ്കിലും മടിയന്മാരാണോ, അല്ല. നമ്മൾ വലിയ മനുഷ്യരാണെങ്കിലും നമ്മൾ എന്ത് വേണം, മടിയന്മാരാണെങ്കിലും എല്ലാവരോടും പറയുന്നത് ഉറുമ്പിന്റെ അടുത്ത് എന്നൊരു പാഠം പഠിക്കാൻ പറയുമ്പോ അവിടെ എന്ത് വേണം, അതിന്റെ അകത്തൊരു താഴ്മ വേണം. നമ്മൾ വലിയ പൊക്കത്തിൽ ഇങ്ങനെ അങ്ങ് നടന്നു പോയാൽ തറയിലൂടെ പോകുന്ന ഉറുമ്പിനെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. ആ ഉറുമ്പിൽ നിന്ന് ഒരു പാഠം പഠിക്കണമെന്ന് സദൃശവാക്യകാരൻ പറയുമ്പോ ഉറുമ്പിനെ ഒന്നാമത് അടുത്ത് കാണണം. അടുത്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് മുട്ടിന്മേലൊന്ന് ആ നിലയിലൊന്ന് ഒന്ന് കുനിഞ്ഞ് ഉറുമ്പിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആ വലിയ പാപത്തിൽ നിന്ന് താഴോട്ട് വന്ന് തറയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന ഉറുമ്പിനെ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, താഴ്മ വേണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. ആ നോക്കുക, ഈ നാല് കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനായിട്ട് സദൃശവാക്യകാരൻ നമ്മളോട് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു പുതിയ മനോഭാവത്തെക്കുറിച്ച് ഒരു ബോധ്യം കിട്ടുന്നു. നമ്മൾ എന്ത് വേണം, നമുക്ക് നമ്മളെക്കാൾ ചെറിയ ആളുകളിൽ നിന്ന് അവരെയെല്ലാം എഴുതി തള്ളാതെ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുമോ എന്ന് നോക്കണം എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് ആ നിലയിൽ എടുക്കാം. ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത്, ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. ഓ, അതിനെക്കുറിച്ച് പറയുന്നത് അത് ചെറിയ ജീവിയാ, പക്ഷേ അത് എപ്പോഴും പ്രവർത്തന നിരതമായിട്ട് ഉത്സാഹത്തോടെ ആയിരിക്കും. ഉത്സാഹം എന്നൊരു പാഠം നമുക്കതിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്, ഉറുമ്പിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും നിരാശപ്പെടുന്നില്ല, നിരാശപ്പെടാത്ത ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, ദൈവവചനത്തിലെ കർത്താവ് പറയുന്നുണ്ട്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരും, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മെ ദൈവം കർത്താവ് തന്റെ രക്തത്താലെ വീണ്ടെടുത്ത് അവരുടെ പുത്രിപുത്രന്മാരാക്കി ഈ വലിയ സന്തോഷവും ഈ ലോകത്തോട് പറയാനായിട്ടൊരു സന്ദേശവും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തന്നിരിക്കുകയെ. ആ ഒരു ഈ മരിച്ചു പോകുന്ന നഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ ഓ ബൈബിൾ അനുസരിച്ചുള്ള ഒരു ജീവിതം അത് അതിമനോഹരമായ ഒരു ജീവിതമാണ് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ദൈവം നമുക്കൊരു ജീവിതവും തന്നിരിക്കേ. നമ്മള് ആ സമയം തക്കത്തിൽ ഉപയോഗിക്കാതിരുന്നാലും പല കാര്യങ്ങളാലും നിരാശപ്പെട്ടു, ഓ എന്നെ കൊണ്ട് അത് നടക്കേയില്ല എന്ന് പറഞ്ഞും അതൊക്കെ കഴിവുള്ള ആളുകൾ വേറെ ചെയ്യട്ടെ എന്ന് മറ്റു ചിലരിൽ നോക്കിയും ഒക്കെ അങ്ങനെ പോകാനുള്ള ഒരു മനോഭാവം വിശ്വാസികൾ എന്ന് പറയുന്ന നമുക്കും ഉണ്ട്. പ്രിയമുള്ളവരെ, നമുക്കിന്ന് രാവിലെ ഉറുമ്പിൽ നിന്ന് ഒരു പാഠം പഠിക്കാം. ഉറുമ്പ് എന്താ ചെയ്യുന്നത്? ഉറുമ്പ് ഒരിക്കലും നിരാശപ്പെട്ടു പോകുന്നില്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ നിരാശയും നമ്മുടെ പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള വിമുഖതയും നമ്മൾ വളരെ മനോഹരമായ ചില പദപ്രയോഗങ്ങൾക്കുള്ളിൽ ഒളിച്ചു വെക്കാറുണ്ട്. ഇന്ന് രാവിലെ ഒരു സഹോദരൻ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ എന്നോട് പറയുകയായിരുന്നു, സഹോദര അത് പക്ഷേ നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ട, അതൊരു പക്ഷേ ദൈവഹിതമല്ലായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു, അതിന് ചില തടസ്സങ്ങൾ വന്നു, ഒരു തടസ്സം വന്നു, രണ്ട് തടസ്സം വന്നു, മൂന്ന് തടസ്സം വന്നു. ആ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചില തടസ്സങ്ങൾ വന്നപ്പോ ആ സഹോദരന് പറയുക, സഹോദര ഒരു പക്ഷേ ഇത് ദൈവഹിതമല്ലായിരിക്കും നമുക്ക്. ഞാൻ പറയുകയുണ്ടായി, സഹോദര നമുക്ക് ഒരു തടസ്സം വന്നത് കണ്ടിട്ട് നമ്മള് അത് ദൈവഹിതമല്ല എന്നങ്ങനെ അങ്ങ് തീരുമാനിക്കാമോ? ഉറുമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പ് അത് ചാലി വെച്ച് നടന്നു പോകുന്ന വഴി നിങ്ങൾ ആരെങ്കിലും ഒരു വിരൽ കൊണ്ടുവന്ന് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു കമ്പിന്റെ ഒരു ചെറിയ കഷണം കൊണ്ടുവന്ന് വെക്കുക, ഉറുമ്പ് അതിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ എന്തോ ഒരു തടസ്സം വന്നെന്ന് കണ്ട് അത് അവിടെ സംശയിച്ച് ഒരു മാത്രം നേരം പോലും നിൽക്കുന്നില്ല, അടുത്തൊരു വഴിയുണ്ടോ എന്ന് നോക്കി ഈ കമ്പിനെ ചുറ്റി വളഞ്ഞ് വേറൊരു വഴി കണ്ടെത്തും. ആ വഴിയിൽ നമ്മൾ വേറെയും എന്തെങ്കിലും ഒരു തടസ്സം വയ്ക്കുക, ഉറുമ്പ് നിരാശപ്പെട്ട് ഓ ശരി ജീവിതം ഇതിനെ കുറിച്ചൊരു വിലാപകാവ്യം എഴുതി കളയാം എന്ന് പറഞ്ഞ് ഉറുമ്പ് അവിടെ ഇരിക്കുന്നില്ല. ഉറുമ്പ് എന്ത് ചെയ്യുക? പുതിയ വഴികൾ കാണുക. നമുക്ക് ഉറുമ്പിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പ് ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? ഉറുമ്പ് ജീവിക്കുന്ന കാലം ആ വർത്തമാന കാലത്തിലാണ് ജീവിക്കുന്നത്, പ്രസന്റ് ടെൻസിലാണ് അവന്റെ ജീവിതം. പഴയ കാലങ്ങളെ ഓർത്ത് ഉറുമ്പിനെ കുറിച്ച് പറയുന്നത് ബലഹീന ജാതി എന്നാണ് പറയുന്നത്. നമ്മൾ മനുഷ്യർ പലരും ഭൂതകാല ജീവികളോ അല്ലെങ്കിൽ ഭാവികാല ജീവികളോ ആണ്. ഉറുമ്പ് ബലഹീന ജാതി എന്ന് പറയുമ്പോ ഉറുമ്പ് ബലഹീനമാണെങ്കിലും അതെന്താണ്? വർത്തമാനകാലത്തിലാണ് അതിന്റെ മുഴുവൻ താല്പര്യങ്ങളും ഇരിക്കുന്നത്. ഇന്ന് ഇപ്പോ ഓ ഒരു ഒരു പഞ്ചസാരയുടെ ഒരു തരി എടുത്തുകൊണ്ട് അത് മെല്ലെ നടന്നു പോവുക, നടന്നു പോകുമ്പോ അതവിടെ കൊണ്ട് വയ്ക്കുക എന്നൊരു ലക്ഷ്യമേ അതിനുള്ളൂ. അപ്പോ അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ എത്രത്തോളം പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഓർത്ത് ഖിന്നനായിട്ട് ഭൂതകാലത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ഓർത്ത് ആ നിലയിൽ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയോ ചെയ്യുന്നില്ല. അതിന്റെ മുഴുവൻ പ്രത്യേകം ആ ഒരു കാര്യത്തിലാണ്. നമുക്ക് അങ്ങനെ ഒരു വർത്തമാനകാല ജീവികളായിട്ട് ജീവിക്കാൻ ഒക്കുമോ? പലപ്പോഴും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ പല വിശ്വാസികളും ഭൂതകാലത്തിൽ ജീവിക്കുന്നവരാണ്. ഓ ഇപ്പോഴൊന്നുമല്ല, GBS ഒക്കെ ഇപ്പോഴൊന്നുമല്ല, പണ്ട് 6 വർഷം മുമ്പ് ഞങ്ങൾ നടത്തിയതായിരുന്നു GBS, അല്ലെങ്കിൽ യൂത്ത് മീറ്റിംഗോ. അത് നമ്മൾ 15 വർഷം മുമ്പ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണർവോ? ഉണർവെന്ന് പറയുന്നത് അങ്ങ് 99-ലെ വെള്ളപ്പൊക്ക കാലത്ത് ഈ നിലയിൽ എപ്പോഴും അങ്ങ് ഭൂതകാലത്തിലേക്കാണ് നോക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളെല്ലാം എന്നെ നടന്നു കഴിഞ്ഞു. ഭൂതകാല ജീവികൾ ബലഹീന ജാതി എന്ന് പറയുന്നത് പോലെ വിശ്വാസികളിൽ ചിലരെ നമുക്ക് ഭൂതകാല ജീവികളെന്ന് വിളിക്കാം. മറ്റു ചിലര് ഭാവികാല ജീവികളാണ്. എന്താ സൗര മീറ്റിങ്ങിന് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അത് ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച ഞാൻ വരാം. അടുത്ത ആഴ്ച ചെല്ലുമ്പോഴോ ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ചയിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം നാളെ എന്നുള്ളതാണ്. അവനെ ഫറവോനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു. ഫറവോനോട് മോശ ചെന്നിട്ട് ചോദിച്ചു, 10 ബാധകളാണ് ഫറവോന്റെ ആ കൊട്ടാരത്തില് കൊണ്ടുവന്നത്. ആ കൊട്ടാരവും ഫറവോന്റെ കൊട്ടാരവും ആ ബാധയാല് ബാധിക്കപ്പെട്ടു. ഓ നായീച്ച പെരുകി, അല്ലെങ്കിൽ തവളകൾ പെരുകിയതിനെ കുറിച്ച് പറയുന്നത് അവന്റെ അപ്പം കുഴയ്ക്കുന്ന ആ ചട്ടിയിലും അതിലുമെല്ലാം തവള കയറി ഫറവോൻ കിടക്കുന്ന അവന്റെ മെത്തയിലെ പള്ളി മെത്തയിലെല്ലാം തവളയാണ്. തല വെക്കുമ്പോ തലയണയിൽ നിന്ന് 4 തവളകളാണ് പുറത്തേക്ക് ചാടുന്നത്. രാത്രിയിൽ തവളകളുടെ ഒച്ച കൊണ്ട് ഉറങ്ങാനൊക്കെയില്ല. എവിടെ തിരിഞ്ഞാലും തവള ചത്തുവീണ തവളകളെ കൊണ്ട് അവിടെ വാങ്ങിയ ദുർഗന്ധപൂരിതമായിരിക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ മോശ ചെന്ന് അവനോട് ചോദിക്കുന്ന രംഗം നാം ഒരിക്കലും വായിച്ചതാണെന്നാണ് എന്റെ ഓർമ്മ. അവിടെ ചെന്ന് ചോദിക്കുന്നു, മോശ ചോദിക്കുന്നു, പറമോനെ ഈ ബാധ നിന്നെ വിട്ട് നീങ്ങാൻ വേണ്ടി ഞാൻ എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? നീ പറയുമ്പോ പ്രാർത്ഥിക്കാം. അപ്പൊ ഫറവൻ പറഞ്ഞു, നാളെ. അതൊരു കേവലം ഒരു സ്വാഭാവികമായിട്ട് അങ്ങ് പറഞ്ഞതാണോ? അതിന് പിശാചിന്റെ ഒരു ആൾരൂപം എന്നുള്ള നിലയിൽ ഫറവോന് അത് പറയുമ്പോ അവന്റെ ഒരു പ്രവർത്തന വിധത്തെ കുറിച്ച് നമുക്ക് അതിൽ നിന്ന് ഒരു സൂചന കിട്ടുന്നുണ്ട്. ഏറ്റവും അവനെ ഏറ്റവും ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം പോലും ഇതിപ്പോ പ്രാർത്ഥിച്ച് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ പറയും, മോശം നീ ഒരു നിമിഷം ഇത് സഹിക്കാൻ ഒക്കെയല്ലേ, ഇപ്പൊ പ്രാർത്ഥിക്കേ എന്ന് പറയും, ഇപ്പൊ പ്രാർത്ഥിച്ച് ഈ ബാധ അവസാനിപ്പിക്കും എന്ന് പറയും. പക്ഷെ ഫറവോൻ പറയുന്നത് എന്താ? നാളെ മതി, ഒരു ദിവസം കൂടെ, നാളെ. ഉള്ളവരെ, നമ്മൾ അങ്ങനെ ഭാവികാലത്തിലെ ജീവിക്കുന്നവരായി തീരരുത്, വർത്തമാനകാലത്തിൽ ജീവിക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഭൂതകാലത്തിലേക്ക്, പത്രോസിന്റെ ലേഖനത്തിലെ ആ വരികൾ നമുക്കറിയാമല്ലോ, എന്താണ് ഹൃസ്വദൃഷ്ടിയുള്ള ചില ആളുകളെ കുറിച്ച് പറയും. അവര് തങ്ങളുടെ ഭൂതകാലത്തിലുള്ള ആ പാപങ്ങളുടെ ആ കഴുകലിനെ കുറിച്ച് മറന്നവരാണ്. അങ്ങനെയാകരുത്. ഭൂതകാലത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ, ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പോടെ വർത്തമാനകാലത്തിൽ ജീവിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഉറുമ്പിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠം അതാണ്. നമുക്ക് കർത്താവ് നമ്മളെ ഏതിൽ നിന്ന് വീട്ടെടുത്തു എന്ന് നമ്മൾ ഓർക്കണം. ആ കുലഞ്ഞ ശേഷിയിലായിരുന്ന നമ്മെ കർത്താവ് അവിടെ നിന്ന് എടുത്തു ഉയർത്തി
ഇന്ന് ക്രിസ്തു എന്ന പാറമേൽ നമ്മളെ നിർത്തിയിരിക്കുക. പക്ഷെ ക്രിസ്തു എന്ന പാറമേൽ ഇന്ന് നമ്മൾ നിൽക്കുമ്പോ ഇതുപോലെ നമ്മളെക്കാൾ കുഴഞ്ഞതോ അല്ലെങ്കിൽ നമ്മുടെ അത്രയും കുഴഞ്ഞതല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു സഹോദരനോ സഹോദരിയോ വരുമ്പോ നമ്മൾ അവരെ അവന്റെ നേരെ വിരൽ ചൂണ്ടണോ? അവനെ വിധിക്കണോ? വിധിക്കാൻ പാടില്ല. അവന്റെ നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല. പത്രോസ് പറയുന്നു, അങ്ങനെയുള്ളവരെ ഹൃസ്വദൃഷ്ടിയുള്ളവരാണ്. അവരെ അവരുടെ പൂർവകാലത്തിലെ ആ നിലയിലുള്ള കഴുകലിനെ മറന്നവരാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ പാസാക്കുന്നതും നമ്മൾ ഒരു കാലത്ത് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യമില്ലാതെ ഓ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മൾ വർത്തമാനകാലത്തിൽ ജീവിക്കാനാണെങ്കിലും ഭൂതകാലത്തിനെ കുറിച്ചൊരു ബോധ്യം വേണം. നിന്നെ വിട്ടിയെടുത്ത ആ കരിഗർഭത്തിലേക്ക്, കുഴിച്ചെടുത്ത വെട്ടിയെടുത്ത പാറയിലേക്ക്, കുഴിച്ചെടുത്ത കരിഗർഭത്തിലേക്ക് നോക്കുക എന്ന് ശിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് ആ ബോധ്യം വേണം. ഞാൻ ആരായിരുന്നു? എവിടെ നിന്ന് എന്നെ വീണ്ടെടുത്തു? ആ ബോധ്യം വേണം. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാവണം. ഭാവിയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യമുണ്ടാവണം. കേവലം ലോകമനുഷ്യന് പറയുന്ന ഒരു എല്ലാം നന്നായി വരും എന്നുള്ള നിലയിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസമല്ല വിശ്വാസിക്ക് വേണ്ട. രണ്ട് വാക്കുകളാണുള്ളത്. ശുഭാപ്തി വിശ്വാസം എന്നൊരു വാക്കുണ്ട്, പ്രത്യാശ എന്നൊരു വാക്കുണ്ട്. ഇത് പ്രത്യാശ എന്നുള്ള വാക്കാണ്, പ്രത്യാശ എന്നുള്ള വാക്കാണ് വിശ്വാസികൾക്ക് വേണ്ടത്. അവരുടേത് കേവലം ഒരു ശുഭാപ്തി വിശ്വാസമല്ല. ആ മഴ പെയ്യില്ല, പക്ഷെ പെയ്തേക്കും, നിങ്ങളെല്ലാം നന്നായി വരും, എല്ലാം ഭംഗിയായിട്ട് തീരും. ഈ നിലയിലുള്ള ഒരു കേവല ശുഭപ്രതീക്ഷയിലല്ല നമ്മളായിരിക്കുന്നത്. കാര്യം എന്താണ്? നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ചില ഉറപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ മാത്രമല്ല നമ്മുടെ പ്രത്യാശ വെച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന ഒരു ലോകമുണ്ട്. ഓ ഓ, അവിടെ നമ്മുടെ കർത്താവിനോടൊപ്പമായിരിക്കുന്നു എന്നും നമ്മുടെ കണ്ണുനീരെ കർത്താവ് തുടച്ചുകളയും. ഓ, ദുഃഖങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ആ നിലയിലുള്ള ഒരു രാജ്യത്ത് നാം എന്നും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടൊപ്പമായിരിക്കും. ആ വലിയ ഭാഗ്യകരമായ ഒരു പ്രത്യാശയാൽ ഉള്ളം നിറഞ്ഞവരായിട്ടാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് സഭയെക്കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ടല്ലോ, അവൾ ഭാവി കാലം ഓർത്ത് പുഞ്ചിരിക്കുന്നു. സഹോദര സഹോദരി, ഞാൻ നീയും ഭൂതകാലത്തെ കുറിച്ചുള്ള ബോധ്യത്തോടെ, ഓ വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ഇന്ന് വർത്തമാനകാലത്ത് ഉത്സാഹത്തോടെ ജീവിക്കാനായിട്ട് ഓ നമുക്ക് ഉറുമ്പിൽ നിന്ന് ഒരു പാഠം പഠിക്കാം. സി എസ് ലൂയിസ് എന്ന് പറയുന്ന ദൈവഹൃദയൻ നാല് കാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാല് കാലം അദ്ദേഹം പറഞ്ഞു ഭൂതകാലം, രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വർത്തമാനകാലം, ഭാവി കാലം. നാലാമത് അദ്ദേഹം ഒരു കാലത്തെ കുറിച്ച് പറഞ്ഞു വിദൂര ഭാവി കാലം, അതായത് അത് നിത്യതയാണ്, നിത്യത. ഈ നാല് കാലമുണ്ട്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാല് കാലമാണ് ഉള്ളത്. സാധാരണ മനുഷ്യർക്ക് മൂന്ന് കാലമുള്ളപ്പോ നമുക്ക് നാല് കാലമുണ്ട്. ഭൂതകാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭാവി കാലമുണ്ട്, നിത്യതയിൽ നമ്മളായിരിക്കുന്ന അതും വരാൻ പോകുന്ന വിദൂര ഭാവി കാലമാണ്. ഈ നാല് കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പിശാച് പലപ്പോഴും നമ്മളെ ഏതിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കും? രണ്ട് കാലത്തിൽ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഒന്ന് ഭൂതകാലത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കും. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞതാണ് നല്ലത്, അല്ലെങ്കിൽ ചിലരെ വരാൻ പോകുന്നതാണ് നല്ലത്. ഈ രണ്ട് കാലത്തിൽ നമ്മളെ ജീവിപ്പിക്കാൻ പിശാചിന് വലിയ താല്പര്യമാണ്. കാര്യം നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഉൽപാദനക്ഷമത, നമ്മുടെ കർത്താവിന് വേണ്ടി ഫലകരമായിട്ട് ജീവിക്കാനുള്ള നമ്മുടെ ആ ഒരു സാധ്യതയെ നഷ്ടപ്പെടുത്തി കളയാൻ അവന് കഴിയും. ഭൂതകാലത്തിലോ ഭാവിയിലോ നമ്മുടെ ഹൃദയം അതിൽ മാത്രം വെച്ച് ഓ ഇന്ന് ജീവിക്കാൻ മറന്നുപോയാൽ പിശാചനാണ്. പകരം സി എസ് ലൂയിസ് പറഞ്ഞു, വിശ്വാസി ഏത് കാലത്തിലാണ് ജീവിക്കേണ്ടത്? വർത്തമാനകാലത്തിലും വിദൂര ഭാവി ജീവിതത്തിൽ കാലത്തിലുമാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് വർത്തമാനകാലത്തിൽ ജീവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രത്യാശ ഏതിലായിരിക്കണം? വരാൻ പോകുന്ന നിത്യതയിലായിരിക്കണം. വരാൻ പോകുന്ന നിത്യതയിൽ വിലയുള്ള കാര്യങ്ങൾ എന്നേ ചെയ്യാനൊക്കുള്ളൂ, ഈ വർത്തമാനകാലത്തിലേ നമുക്ക് ചെയ്യാനൊക്കുള്ളൂ. വരാൻ പോകുന്ന ആ നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയോടെ അവിടെ അന്ന് വിലമതിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളത് ചെയ്യാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. രണ്ട് കാലത്തിൽ നമ്മൾ ജീവിക്കണം, മറ്റ് രണ്ട് കാലത്തിൽ ജീവിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, ആദ്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. നോക്കുക,
പലതും തെറ്റായിട്ട് വന്നേക്കാം. പക്ഷേ അതിനു മുൻപേ നമ്മള് ഇന്ന് ഇന്ന് സംഭരിക്കേണ്ട സംഭരിക്കണം. ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങള് പലരും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ അവധിക്കാലമാണ്, അവധിയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓ, ഒരു പക്ഷേ ഒരു ബൈബിളിന്റെ പ്രതി കയ്യിൽ സൂക്ഷിക്കാനൊക്കാത്ത ഒരു ആ നിലയിലുള്ള ഒരു വേനൽക്കാലം വരാൻ പോകുന്ന ഒരു ശീതകാലം വന്നേക്കാം, ഒരു ദുർഘടസമയം വന്നേക്കാം. ഇപ്പോഴ് ഉറുമ്പ് ഈ വേനൽക്കാലത്ത് വരാൻ പോകുന്ന ശീതകാലം കണ്ടുകൊണ്ട് ആഹാരം സമ്പാദിച്ച് വെക്കുന്നത് പോലെ ഓ ദൈവവചനങ്ങളെ ഹൃദയസ്ഥമാക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമോ? ഉറുമ്പിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മൾ ദൈവവചനത്തെ കുറിച്ചൊരു വചനമുണ്ടല്ലോ, അതായത് 30-ാം അധ്യായം സദൃശ്യവാക്യം 30-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകും, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയതല്ല. ശുദ്ധി ചെയ്ത ദൈവവചനം, അതുകൊണ്ട് നമ്മുടെ ഉള്ളം നിറച്ചാൽ ഭാവിയിലെ ആ ഒരു ശീതകാലം വരികയാണെന്നിരിക്കട്ടെ, കയ്യിലൊരു ബൈബിൾ സൂക്ഷിക്കാൻ ഒക്കാത്ത ഒരു കാലം, ആ കാലത്തും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പട്ടിണി കടന്നു പോവുകയില്ല. പ്രിയമുള്ളവരെ, ഉറുമ്പിൽ നിന്ന് നമുക്ക് ആ നിലയിൽ ഒരു ഒരു കാര്യം പഠിക്കാനായിട്ട് കഴിയും. പ്രാർത്ഥനയാണ് ഇന്ന് സഹോദരി, നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് മറ്റ സൗകര്യങ്ങളൊന്നുമില്ല. ഓ, നിനക്ക് ഇന്ന് പ്രാർത്ഥിക്കരുതോ? നാളെ ഒരു പക്ഷേ ആ നിലയിൽ ആരോഗ്യം നിലയെ അതിനെ അനുവദിച്ചില്ലെങ്കിൽ ഇന്ന് 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 ചെയ്യുക. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക. നമുക്ക് വളരെ വേഗം അടുത്ത കാര്യത്തിലേക്ക് പോകാം. രണ്ടാമത് പറയുന്നത് കുഴിമുയലിനെ കുറിച്ചാണ്. കുഴിമുയൽ, കുഴിമുയൽ എന്താ? കുഴിമുയൽ എന്ന് പറയുന്നത് വളരെ ബലഹീനമായ ഒരു ശക്തിയില്ലാത്ത ജാതിയാണ്, ശക്തിയില്ലാത്തതാണ്. എങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കും. പാറ നമ്മൾ പറഞ്ഞതുപോലെ 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ക്രിസ്തു എന്ന പാറ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ബലഹീനരായിരിക്കണം, ബലഹീനരായിരിക്കണം. പക്ഷെ ക്രിസ്തുവാകുന്ന പാറയിൽ തങ്ങളുടെ മറവിടം കണ്ടെത്തിയവരായിരിക്കും. കുഴിമുയലിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ്. പ്രിയമുള്ളവരെ, സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുക. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഒരു വാക്യമുണ്ടല്ലോ, യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 33-ാം അധ്യായത്തില് പാറക്കോട്ടകൾ അവന് അഭയസ്ഥാനമായിരിക്കും എന്ന് പറയുന്ന വാക്യം, 16-ാം വാക്യം, ഇങ്ങനെയുള്ളവനെ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും, അവന്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകുകയില്ല. നോക്കുക, പാറക്കോട്ടകൾ അഭയസ്ഥാനമായിരിക്കും, പാറയുടെ പിളർപ്പിൽ അഭയം കണ്ടെത്തിയിരിക്കും. കുഴിമുയൽ വളരെ ശക്തിയില്ലാത്ത ജീവിയാണ്, പാറയുടെയൊക്കെ നിറമുള്ള ഒരു ജീവിയാണ് പാറയില്, അതിങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷെ പാറയിലായിരിക്കുമ്പോഴും പാറയിൽ തന്നെ കൂട് വെക്കുന്ന വേറൊരാൾ അവന് നിത്യ ശത്രുവായിട്ടുണ്ട്. അതാരാണ്? കഴുകനാണ്. കഴുകന് എവിടെ കൂട്? പാറയിലാ കൂട്. പക്ഷെ കഴുകന് തരം കിട്ടിയാൽ ഈ കുഴിമുയലിനെ റാഞ്ചി, കുഴിമുയലിനെ റാഞ്ചി. അതുകൊണ്ട് കുഴിമുയൽ എന്ത് ചെയ്യും? പാറയുടെ പിളർപ്പില്, പിളർപ്പിൽ അവനായിരിക്കും. ഒരു കുഴിയിൽ, പാറയുടെ കുഴിയിൽ അവനായിരിക്കും. ആ പിളർപ്പിൽ കുഴിമുയലായിരിക്കുമ്പോ, ആ കുഴിയിലെ കുഴിമുയലായിരിക്കുമ്പോ, വലിയ ശക്തനായ കഴുകൻ ചിറക് വീശി ഇതിനെ റാഞ്ചിക്കൊണ്ട് പോകാൻ വന്നാൽ ഇവന്റെ ചിറങ്ങൾ ഈ പാറമേൽ തട്ടി എന്ത് പറ്റും? ഈ കഴുകൻ അടുത്തു വരാനായിട്ട് കഴിയും. ആ അവന്റെ വിശാലമായ ചിറങ്ങൾ ആ പാറയിൽ തട്ടിപ്പോകും. അതുകൊണ്ട് ഈ കുഴിമുയലിനെ പിടിക്കാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, നാം ഈ നിലയില് കർത്താവായ യേശുവിനെ നമ്മുടെ മറവിടം കണ്ടെത്തിയവരായിരിക്കണം. നമ്മളെല്ലാം ആ നിലയിലാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷെ സത്യത്തിൽ നമ്മൾ ബലഹീനരാണ്, ബലഹീനരാണ്. എപ്പോഴും യേശുവിനല്ലാതെ എനിക്കൊരു ആശ്രയമില്ല എന്നുള്ള ഒരു നിസ്സഹായതയിലാണ് ഇന്ന് രാവിലെ ഈ ഈ വചനം ഒരു സഹോദരന് പറയുകയാണ്. അതായത്, കർത്താവേ, ഈ കാര്യത്തിൽ നമുക്ക് വളരെ നിസ്സഹായതയിൽ നിൽക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, നമുക്ക് ഈ കാര്യത്തിൽ വളരെ നിസ്സഹായതയിൽ നിൽക്കാം. നിസ്സഹായതയിൽ നമ്മൾ നിൽക്കുമ്പോ ദൈവം നമ്മുടെ പക്ഷമാണ്, ദൈവം നമ്മുടെ പക്ഷമാണ്. സഹോദര സഹോദരി, നീയും ഞാനും എപ്പോഴും ദൈവമേ നിന്നിലുള്ള ആശ്രയമില്ലാതെ എനിക്ക് നിൽക്കാനൊക്കെയില്ല, ആ നിലയിൽ ഒരു നിസ്സഹായതയിലാണോ? കുഴിമുയൽ നമ്മളോട് വാക്കുഭാഷവും കൂടാതെ നൽകുന്ന സന്ദേശം അതാണ്. ക്രിസ്തു എന്ന പാറമേൽ മറഞ്ഞിരിക്കുക. വാക്യവാനി എന്ന് പറയുന്ന ഒരു ദൈവസത്യൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. ചൈനയും ജപ്പാനുമായിട്ട് ഒരു യുദ്ധം വന്നു. ചൈനയും ജപ്പാനുമായിട്ട് യുദ്ധം, ചൈനക്കാരനാണ് ഈ ദൈവഹത്യൻ. അദ്ദേഹം പറഞ്ഞു, അന്ന് ജപ്പാൻകാർ ഒരു തന്ത്രം ചെയ്യും, അവർ വലിയ പാറ്റൻ രാജ്യമായിട്ട് വരും, പാറ്റൻ രാജ്യം ഒക്കെ ആയിട്ട് വരും. ചൈന എന്നുള്ളവരും എന്ത് ചെയ്യും? പാറ്റൻ രാജ്യമായിട്ട് അങ്ങോട്ട് യുദ്ധമുന്നണിയിലേക്ക്. പാറ്റൻ ടാങ്കിന് ഒരു പ്രത്യേകതയുണ്ട്, ആ ടാങ്കിന്റെ അകത്ത് ഒരാൾക്ക് സുരക്ഷിതമായിട്ടിരിക്കാം. അതിന്റെ അകത്ത് സുരക്ഷിതമായിട്ടിരുന്നു കൊണ്ട് ശത്രു സൈന്യത്തിന് നേരെ മുമ്പിലുള്ള ആ പീരങ്കി ഉപയോഗിച്ച് ഇവിടെ വെക്കാനായിട്ട് വരും. ഓ,
ഈ ഇവൻ ഈ പാറ്റൻ ടാങ്കിന്റെ ഉള്ളില് ആ പ്രൈവറ്റ് ക്യാബിനിലായിരിക്കുമ്പോ
അവൻ വളരെ സുരക്ഷിതനാണ്. ആരൊക്കെ അവന്റെ നേരെ വെടിവെച്ചാലും അവൻ ഏൽക്കുകയില്ല. ഓ, ബുള്ളറ്റ് പ്രൂഫ് ആ നിലയിലുള്ള കണ്ണാടി ഫീലുകളിൽ തട്ടി അത് പൊക്കളയും.
അതുകൊണ്ട് ജപ്പാൻകാരൊരു തന്ത്രം പ്രയോഗിച്ചു. ഈ പാറ്റൻ ടാങ്കുമായിട്ട് വരുന്ന ചൈനീസ് പട്ടാളക്കാരനെ അവനെ ഇല്ലാതാക്കി ആ പാറ്റൻ ടാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ജപ്പാൻകാരെന്ത് ചെയ്യും? ജപ്പാൻകാർ മറഞ്ഞിരുന്ന് അവിടെ ഇവിടെ ഓരോ വെടിവെക്കും. അപ്പോ ഈ പാറ്റൻ ടാങ്കുമായിട്ട് വരുന്ന ചൈനക്കാരനായ പട്ടാളക്കാരന് മനസ്സിലാകുന്നില്ല ഇത് വെടി എവിടുന്നാ വരുന്നത്, ആരെയും ഒത്ത് കാണുന്നുമില്ല. കുറച്ചു നേരം അദ്ദേഹം അതിന്റെ അകത്തൊക്കെ ഇരുന്ന് നോക്കിയിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലെങ്കിൽ എവിടുന്നാ ഈ വെടി വന്നത്? അയാൾ എന്ത് ചെയ്യും? അയാൾ പതുക്കെ തന്റെ ക്യാബിന്റെ മുകൾ ഭാഗം പൊക്കി അവിടെ നിന്ന് ഇറങ്ങി, ആ ടാങ്കിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ പുറത്തേക്ക് തല നീട്ടി എവിടുന്നാ ഈ വെടി വന്നതെന്ന് നോക്കും. ആ ഒരൊറ്റ സെക്കൻഡ് മതി, ഓ, ഇവനെ ഉന്നം വെച്ചിരിക്കുന്ന ആ ജപ്പാൻ പട്ടാളക്കാരൻ അവനെ വെടിവെച്ചിരുന്നു. പശുവന്നി എന്ന് പറയുന്ന ദൈവഭക്തൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിലായിരിക്കുമ്പോ നമ്മൾ സുരക്ഷിതരാണ്. ഞാനും നീ ക്രിസ്തുവിന് പുറത്തേക്ക് വരുമ്പോ, പുറത്തേക്ക് തല നീട്ടുമ്പോ, നമ്മളെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ചില ആലോചനയിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോ, നമ്മൾ പിശാചിന്റെ നേരെയുള്ള ആ നിലയിലുള്ള ആയുധത്തിന്റെ മുമ്പിൽ നമ്മൾ ലക്ഷ്യമായിട്ട് ആയിരിക്കും നമ്മളെ വേഗം നശിപ്പിക്കാനായിട്ട് കഴിയും. സഹോദര സഹോദരി, ഞാൻ നീയും കർത്താവിൽ നമ്മുടെ ആശ്രയം കണ്ടെത്തിയവരാണ്. പക്ഷെ എന്നും 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 കർത്താവ്, നീ ഇല്ലാതെ എനിക്കൊരു കാര്യം ചെയ്യാനൊക്കെയില്ല. ഒരു ചെറിയ കാര്യം പോലും, പലരും ഒരു ഫോൺ കോൾ വരുമ്പോ എത്ര 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 തിടുക്കത്തോടെയും എത്ര തൻപൊരുമയോടെയുമാണ് ചെന്ന് അത് എടുക്കുന്നത്. ആരാ ഫോൺ ചെയ്യുന്ന അറിഞ്ഞുകൂടാ, എവിടെ നിന്നോ എന്തോ ഒരു സന്ദേശം നിങ്ങൾക്ക് വരികയാണ്. ആ ബെല്ലടിക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചത് കർത്താവേ 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 എന്നൊരു നിസ്സഹായതയോടെ, നിലവിളിയോടെ, ഒരു പ്രാർത്ഥനയോടെ അല്ലേ അത് എടുക്കേണ്ടത്? ഇവിടെ നിന്ന് എന്താണെന്ന് അറിയാമോ? പലരും ആ നിലയിൽ ഒരു ഗൗരവമില്ല. ഏത് കൊച്ചു കാര്യങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ വിശ്വസിക്കുന്നത്? എനിക്ക് എന്റെ കർത്താവിനെ കൂടാതെ ഒരു കൊച്ചു കാര്യം പോലും ചെയ്യാനൊക്കാത്ത നിസ്സഹായനാക്കി നിസ്സഹായയാക്കി എന്നെ തീർക്കണമേ എന്നതായിരിക്കട്ടെ നമ്മുടെ നിത്യ പ്രാർത്ഥന. കുഴിമുയൽ ബലഹീന ജാതിയാണ്, ശക്തിയില്ലാത്ത ജാതിയാണ്, എങ്കിലും അത് പാറയിൽ തന്റെ സുരക്ഷിതത്വം കണ്ടെത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കർത്താവിനാണ്. കർത്താവിന് കർത്താവിൽ മറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ സുരക്ഷിതത്വം. അവിടെ നിന്ന് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് പുറത്തേക്ക് വന്ന ഒരാളോട് ഒരു വാക്ക് പറയാൻ തിരിയല്ലേ? പലപ്പോഴും നമ്മളത് ചെയ്തു പോയിട്ടുണ്ട്, നാം അത് ചെയ്തു പോയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്ത മഠയത്തരത്തിന് നമുക്കിപ്പോഴൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്ക് അതിനെ ഓർത്ത് പശ്ചാത്തപിക്കാം. ഇനി മേലിന് കർത്താവേ കർത്താവേ ഒരാളോട് സംസാരിക്കുന്നു, ഒരു കാര്യത്തിൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോ, എത്രയും ചെറുതെന്നുള്ള ഒരു കാര്യം, ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോ, ഏത് കാര്യത്തിൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോ കർത്താവിനുള്ള ഒരു ആശ്രയത്വത്തോടെ ചെയ്യാനായിട്ടൊക്കെ ഞാനിത് പറയുമ്പോ, എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴത്തേക്കൊരു വലിയൊരു പ്രാർത്ഥന ആ നിലയില് അർത്ഥമറിയാതെ ഉരുവിട്ട് സുരക്ഷിതത്വമൊക്കെ ആയി എന്ന് പറഞ്ഞ് പോകുന്ന അതിനോട് എനിക്ക് ചിലപ്പോൾ യോജിക്കും. ഒരിക്കലെ ഒരു സഹോദരനെ ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള അല്ല, ഞങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹം വണ്ടി ഓടിക്കാനായിട്ട് ഞങ്ങൾ കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം കർത്താവിന്റെ രക്തത്താൽ ഇവനെ ഒന്ന് സുരക്ഷിതമാക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം ആദ്യം ഒരു ഞാൻ അങ്ങനെ സുരക്ഷിതമാക്കിയിട്ടേ ഏത് വണ്ടിക്കകത്ത് കയറുള്ളൂ. ഒന്നാമത് കർത്താവിന്റെ രക്തം പാപം പോക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ഏതാണ്ട് രക്തം കോട്ടെ എന്നൊക്കെ പാട്ടുകാരിൽ പറയുമെങ്കിലും നമ്മൾ ഈ ആ രക്തം കൊണ്ട് ഏതാണ്ട് ഒരു പ്രത്യേക സുരക്ഷിതത്വം ഒന്നും നമുക്ക് വരികയില്ല. എന്റെ പരിമിതമായ ദൈവവചന ഇതനുസരിച്ച് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു നമ്മുടെ ഒരു റിച്വലിന്റെ ഭാഗമാക്കണമെന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് ബൈബിള് വായിക്കാത്തതുകൊണ്ട് ഏതാണ്ട് ബൈബിള് വായിക്കാൻ നിനക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഏതാണ്ട് വലിയ പ്രശ്നം വരും, ആ നിലയിലുള്ള ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും ആ ഒരു മനോഭാവം, കർത്താവേ കർത്താവേ നിന്നെ കൂടാതെ എനിക്ക് പറ്റുകയില്ല, നീ അല്ലാതെ എനിക്ക് ഒരു കാര്യത്തിൽ ആലോചന ചോദിക്കാനില്ല, നീ അല്ലാതെ എനിക്കൊരു സഹായമില്ല, കർത്താവേ എന്റെ മുഴുവൻ പ്രത്യാശയും പ്രതീക്ഷയും എന്റെ ജീവിതവും ഞാൻ നിന്നിൽ വയ്ക്കുന്നു എന്നുള്ള നിലയിൽ നമുക്ക് കർത്താവിന് നമ്മുടെ സുരക്ഷിതത്വം കണ്ടെത്തുന്നവരായിരിക്കാം. വളരെ വേഗത്തിൽ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോകാം. വെട്ടുക്കിളി വെട്ടുക്കിളിക്കണ്ടില്ല, വെട്ടുക്കിളിക്ക് രാജാവില്ല,
എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടും. വെട്ടുക്കിളിയെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തില് പല കാര്യങ്ങളും നമ്മൾ കാണുന്നു. വെട്ടുക്കിളി വളരെ കൊച്ചൊരു ജീവിയാണ്, പക്ഷെ അതിന്റെ ശക്തി ഏതിലാണ്? അത് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിന്റെ ശക്തിയുള്ളത്. അത് രാജാവില്ല എങ്കിലും അണിയണിയായിട്ട് അത് പറന്നു വന്ന് ഒരു ദേശത്തെ അങ്ങ് മൂടിക്കളയും, ഒരു പ്രദേശത്തെ മുഴുവൻ ആ നിലയിൽ അങ്ങ് സൂര്യനിൽ നിന്ന് മറച്ചു കളയും. നമ്മൾ പുറപ്പാട് പുസ്തകത്തില് അങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ. പത്താമധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം നോക്കുക. ഓ, വെട്ടുക്കളി എന്ന് പറയുന്നത് മോശം കൊണ്ടുവന്ന ആ നിലയിൽ മിസ്രയേലിനെ കൊണ്ടുവന്ന ഒരു ബാധയാണ്. ഞാൻ നാളെ നിന്റെ രാജ്യത്തെ വെട്ടുക്കളിയെ വരുത്തും, നില കാണുവാൻ വഹിയാതെ വണ്ണം അവ ഭൂതലത്തെ മൂടും. നില കാണുവാൻ കഴിയാത്ത വിധം അത് ഭൂതലത്തെ മൂടും. അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം, അത് ഭൂതലത്തെയൊക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി. നോക്ക്, അത് ഒന്നിച്ച് ഒരു പച്ചമായിട്ട് വന്ന ഒരു കാര്യം ചെയ്തപ്പോൾ എന്തായി? ആ അതിന് ഓ ദേശത്തെ ഇരുളിപ്പിച്ചു കളയത്തക്കവണ്ണം, ദേശത്തെ നശിപ്പിച്ചു കളയത്തക്കവണ്ണമുള്ള ശക്തി അതിനെ കൈവന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പരസ്പരമുള്ള ഐക്യതയിലാണ്. നമുക്കൊരു രാജാവില്ല, നമുക്ക് ആ നിലയിലെ മറ്റു മനുഷ്യർക്കുള്ള പോലെ ഒരു രാജാവില്ല. നമുക്ക് ആകെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ നായകൻ. അല്ലാതെ ലോകപ്രകാരം സഭ എന്നുള്ള നിലയിൽ നമുക്ക് ആ നിലയിൽ ഒരു രാജാവില്ല. പക്ഷേ വെട്ടുക്കിളിയെ പോലെ നമ്മൾ ഐക്യമായിട്ട് നിൽക്കണം. ഫെലോഷിപ്പ്, കൂട്ടായ്മ, അന്യോന്യമുള്ള ഐക്യത. ഓ, ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത അതായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരൈക്യമായിട്ട് നിന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഐക്യമായിട്ട് നിന്നതുകൊണ്ട് അവര് വളരെ വേഗം ദൈവം അവരെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോ അപ്പോസ്തല പ്രവൃത്തി രണ്ടാമധ്യായത്തിലെ ഒരുപക്ഷെ 120 പേരുള്ള ഒരു ചെറിയ കൂട്ടമായിരുന്നു അത്. പക്ഷെ ആ അധ്യായം തീരുമ്പോഴേക്കും അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ മൂന്നാമധ്യായത്തിലെ പ്രസംഗം കഴിഞ്ഞ് നാലാമധ്യായത്തിലേക്ക് വരുമ്പോ രണ്ടാമധ്യായത്തിന്റെ ഒടുവിൽ തന്നെ അതിന്റെ 41-ാമത്തെ വാക്യം, 2:41 വരുമ്പോ അന്ന് 3000 പേർ അവരോട് ചേർന്നു. 3000 പേർ അവരോട് ചേർന്നു. അതിന്റെ നാലാമധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നോക്കുക. 6-ാമത്തെ വാക്യത്തില് ശിഷ്യന്മാരുടെ എണ്ണം പെരുകുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. ആ മഹാപുരോഹിതന്മാരുടെ കൂട്ടത്തിലുള്ളവരൊക്കെയും അവരുടെ കൂടെ ഉണ്ട്. അവരൊന്നിച്ച് ക്ഷമിക്കണം, 4-ാമധ്യായം അതിന്റെ അവര് ഒന്നിച്ച് ആയിരിക്കുന്നത് കൊണ്ട് അവരുടെ എണ്ണം വർദ്ധിച്ചതിനെ കുറിച്ച് അതിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തോളമായി. 4:4 വാക്യം. അതുപോലെ തന്നെ 6-ാമധ്യായത്തിലേക്ക് വരുമ്പോ ഇവിടെ ഇതാ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ പെരുകി വരുന്നു. അതിന്റെ 6-ാമധ്യായത്തിൽ തന്നെ നമ്മള് അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. നോക്കുക, 120 പേരുള്ള ഒരു ചെറിയ കൂട്ടം, ആ കൂട്ടം അന്ന് പെന്തക്കോസ്റ്റ് ദിവസം ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 3000 പേര് വന്നു. 5000 പുരുഷന്മാരായി അത് കഴിഞ്ഞപ്പോ. അത് കഴിഞ്ഞപ്പം ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ഓ, അത് കഴിഞ്ഞ് നമ്മളിപ്പോ വായിച്ചത് ഏറ്റവും പെരുകി. നോക്കുക, ആ അന്യോജ്യമുള്ള ഐക്യതയിലാണ് കാര്യങ്ങൾ നടന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, പത്രോസ് പ്രസംഗിക്കാനായിട്ട് എണ്ണീറ്റപ്പോ 11 പേരോട് കൂടെ എണ്ണീറ്റ് നിന്നാണ് പ്രസംഗിച്ചത്. ആ ഐക്യത വെട്ടുക്കളി അത് ചെറിയ രീതിയാണ്, പക്ഷെ അന്യോന്യമുള്ള ഐക്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വിബിഎസ് ആയിരുന്നു. എങ്ങനെ ആ കാര്യങ്ങളെ ദൈവം സഹായിച്ചത്? തീർച്ചയായിട്ടും അന്യോന്യമുള്ള ഐക്യതയും അന്യോന്യം ആ നിലയിൽ ബഹുമാനിച്ചു അന്യോന്യം ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ ദൈവം അവിടെ കൃപ ചെയ്യാതിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഒരു ചെറിയ സഭയായിട്ട്, ഒരു ചെറിയ കൂട്ടമായിട്ടായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം അന്യോന്യമുള്ള ആ നിലയിലുള്ള ഒരു ഐക്യം ദൈവകൃപയാല തന്നിട്ടുണ്ട്. ആ നിലയിൽ നമ്മൾ എപ്പോഴും ആയിരുന്നാൽ വെട്ടുക്കിളിയെ പോലെ ഈ ദേശത്ത് ഒരു പ്രവർത്തനം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഹാലലുയ്യ. ദൈവം അത് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മറിച്ച് നമ്മൾ അന്യോന്യം പല കാര്യങ്ങളെ ചൊല്ലി നീരസപ്പെട്ടും മത്സരിച്ചും അസൂയപ്പെട്ടും ഓ പരസ്പരം കുറ്റാരോപണം ചെയ്താലോ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഭ്രാന്താശുപത്രിയില് 100 ഭ്രാന്തന്മാരുണ്ട്. 100 ഭ്രാന്തന്മാർ
ഈ 100 ഭ്രാന്തന്മാരെ ഉള്ള ഭ്രാന്താശുപത്രി സന്ദർശിക്കാനായിട്ട് ഒരു പത്രപ്രവർത്തകൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ 100 ഭ്രാന്തന്മാരെ നോക്കാനായിട്ട് ഒരൊറ്റ വാച്ചറയുള്ളൂ, ഒരൊറ്റ വാച്ചറയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഈ വാച്ചറോട് ചോദിച്ചു, ഈ ഭ്രാന്തന്മാരെല്ലാം കൂടെ സംഘടിച്ച് വന്ന് തങ്ങള് ഒരു വാച്ചറല്ലേ ഉള്ളൂ, താങ്കളെ പിടിച്ചു കെട്ടിയിട്ട് ഇവരെല്ലാം കൂടെ ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പൊ വാച്ചർ പറഞ്ഞു, അതാണ് ഭ്രാന്തന്മാരുടെ പ്രത്യേകത, അവർക്ക് സംഘടിക്കാനും കഴിയില്ല. എന്താ, ഒരു ഭ്രാന്തൻ ഒന്ന് പറയുമ്പോൾ വേറൊരു ഭ്രാന്തൻ മറ്റൊന്ന് പറയും. ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രി ഒരാൾ പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ് ആണെന്ന് വേറൊരാൾ പറയും. ഇവര് തമ്മിൽ ഒരു ഐക്യത ഉണ്ടായിട്ട് വേണ്ടേ ഒന്നിക്കാൻ, സംഘടിക്കാൻ ഒക്കെയില്ല. ഭ്രാന്താശുപത്രിയിൽ ഒരൊറ്റ വാച്ചർ മതി. സഹോദര സഹോദരി, നമ്മുടെ നിയമസഭ എന്ന് പറയുന്നത് ആ നിലയിൽ ഒരു ഭ്രാന്താശുപത്രിയല്ല.
എന്താണ് പരസ്പരമുള്ള ഐക്യം? ഏത് കാര്യത്തിന് ഒന്നിച്ച് കൂട്ടായ്മയായിട്ട് നിൽക്കുക. ഓ, വെട്ടുക്കളിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം അതാണ്. ഒടുവിലായിട്ട് നമ്മൾ പല്ലിയെ കുറിച്ച് പറയുന്നു. പല്ലിയെ കുറിച്ച് നമുക്കറിയാം, പല്ലി എന്ത് ചെയ്യുന്നു? അത് രാജാവിന്റെ അരമനയിൽ വസിക്കുന്നു. ആ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ടിരിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. പല്ലിക്ക് എന്താ പറയാനുള്ളത്? പല്ലിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത പറയാനുണ്ട്. ഒരു രാജകൊട്ടാരത്തിലോ ഒരു വീട്ടിലോ ഒരു പട്ടിയെ വളർത്തുന്ന മനസ്സിലാക്കാം, പട്ടിയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്. പൂച്ചയെ വളർത്തുന്ന മനസ്സിലാക്കാം, പൂച്ചയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്. പല്ലിയെ കുറിച്ച് സത്യം, സത്യത്തിൽ പല്ലി ഇരുന്നൊന്ന് ആലോചിച്ചാൽ, ദൈവമേ ഞാൻ ഈ കൊട്ടാരത്തിലായിരിക്കാൻ എനിക്ക് എന്താ യോഗ്യത? ഒരു യോഗ്യതയും എനിക്കില്ല, എനിക്കൊരു യോഗ്യതയും ഇല്ല. 1 കൊരിന്ത്യർ 1 അധ്യായത്തിലെ നാം അങ്ങനെ ഒരു വചനം കാണുന്നുണ്ടല്ലോ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായം പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാര് വേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവ ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവ ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവ ലോകത്തിൽ കുലഹീനവും നികൃത്വവും ഏതുമില്ലാത്തതുമായതിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ, കർത്താവിന്റെ സഭയാകുന്ന ഈ കൊട്ടാരത്തിൽ, രാജാവിന്റെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്തായിരിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നപ്പോ നമുക്ക് പറയാനായിട്ടുണ്ട്, ഓ ഞാൻ പല്ലിയെ പോലെ ഒരു പ്രയോജനമില്ലാത്തവനാണ്, പ്രയോജനമില്ലാത്തവളാണ്, പക്ഷേ ദൈവത്തിന്റെ കരുണയാൽ എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ ഏതെങ്കിലും കുലമഹിമ എനിക്ക് പറയാനില്ല, ജ്ഞാനം എനിക്ക് പറയാനില്ല, ബലം എനിക്ക് പറയാനില്ല. കർത്താവെങ്കിലും കർത്താവേ, നീ കുലഹീനവും നികൃഷ്ടവും ബലമില്ലാത്തതുമായതിനെ തെരഞ്ഞെടുത്തപ്പോ കർത്താവേ അവിടുത്തെ ദയയാൽ എന്നെയും ആ കൂട്ടത്തിലെ കൊണ്ടുവന്നല്ലോ കർത്താവേ. എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയം, പ്രിയമുള്ളവരെ, പരാതിയില്ലാത്ത പെറുപിറപ്പില്ലാത്ത ഒരു ഹൃദയം അതായിരിക്കണം നമുക്കുണ്ടായിരിക്കണം. രാജാവിന്റെ കൊട്ടാരത്തിൽ കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. ഈ വലിയ ഒരു കാര്യം ദൈവം നമ്മെ സംബന്ധിച്ചിടത്തോളം തന്നു. നമുക്ക് ഈ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മള് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഓ, ഉറുമ്പിൽ നിന്ന് നമ്മൾ ഉത്സാഹം പഠിക്കുന്നു. നിരാശയില്ലാത്ത നിരന്തരം വർത്തമാനകാലത്തിൽ ജീവിച്ചുകൊണ്ട് വരാൻ പോകുന്ന ആ നിശ്ചിതയിലെ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ആ നിലയിലുള്ള ഉത്സാഹികളായിട്ട് നമ്മൾ ആയിരിക്കണം. നമ്മൾ കുരുമുയലിനെ പോലെ എപ്പോഴും നിസ്സഹായരായിട്ട് ദൈവമല്ലാതെ എനിക്കൊരു സഹായമില്ല എന്നുള്ള നിലയിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഐക്യത, പരസ്പരമുള്ള ഐക്യത, വിട്ടുകളിയെ പോലെ അന്യോന്യമുള്ള ആ നിലയിലുള്ള ഒരു അടുപ്പം, ഫെലോഷിപ്പ്, അതിനൊരു കുഴപ്പം വരാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. 4 നമ്മൾ പറഞ്ഞത്, എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയമുള്ളവരായിട്ട് നമ്മൾ ആയിരിക്കണം. നമുക്ക് ആ നിലയിൽ ചില പാഠങ്ങൾ പഠിക്കാനായിട്ട് ദൈവം കൃപ തന്നല്ലോ. പ്രിയമുള്ളവരെ, എല്ലാം നമ്മൾ ഈ ലോകം വിട്ടു പോകും, ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകും. നമ്മൾ ഒരു നാൾ ദൈവത്തിന്റെ കീഴിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലത്തെ ഓർത്തിട്ട് നമുക്ക് പറയാൻ ഒരു പാട്ടേ ഉണ്ടാവുകയുള്ളൂ, കുഞ്ഞാടേ കുഞ്ഞാടേ നീ യോഗ്യ എന്നൊരു പാട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്തതോ, കർത്താവിന് വേണ്ടി അധ്വാനിച്ചോ? ഞാൻ ഡി ഡി എസ് കുറിച്ചൊക്കെ പറഞ്ഞു, അത് ഞാനൊരു സ്വയം പ്രശംസ ഇല്ലാതെ പറഞ്ഞതാ. ദൈവം അനുവദിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് ഒക്കെയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് സകല മാനത്തിനും സകല മഹത്വത്തിനും സകല പ്രശ്നയ്ക്ക് യോഗ്യൻ കർത്താവേ നീ മാത്രമാണ്. നിനക്കെന്ത് തോന്നി? നിനക്ക് എന്നേക്കാൾ കഴിവുള്ളവരും ഓ ശക്തിയുള്ളവരും ആയ ആളുകളെ കൊണ്ട് നിനക്കൊരു പ്രവൃത്തി ചെയ്യിക്കാമായിരിക്കെ നീ അവരെ എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ലെൻസ് വെച്ച് നോക്കി ഏറ്റവും ബലഹീനനായിട്ട് ആരുണ്ട്? ഫ്രാൻസിസ് അസിസി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഫ്രാൻസിസ് അസിസി എന്ന് പറയുന്ന ദൈവത്തിനോട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് വേറൊരാൾ പറഞ്ഞു, എല്ലാരും ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ് അസീസി എന്ന് പറഞ്ഞ് ചാൻ തുടങ്ങുക, ഞങ്ങളും ഒക്കെ കർത്താവിന്റെ ശിഷ്യന്മാരല്ലേ, ഞങ്ങളെ കുറിച്ച് എന്താ, ആരും ഞങ്ങളെ കാണാൻ വരുമോ, ഞങ്ങളിൽ നിന്ന് ഒരു പാഠം പഠിക്കാനായിട്ട് ആരും വരികയോ ചെയ്യാത്തത് എന്താ. പ്രിയ ഫ്രാൻസിസ് അസീസി, താങ്കൾക്ക് എന്താ പ്രത്യേകതയുള്ളത് എന്ന് അദ്ദേഹത്തോടെ ചോദിച്ചു. ഉടനെ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ ഇങ്ങനെ നോക്കി, എന്നിട്ട് നോക്കിയിട്ട് ദൈവം വിചാരിച്ചു, ഈ കാലഘട്ടത്തിൽ ഈ സ്ഥലത്ത് ഏറ്റവും കഴിവില്ലാത്തതും ഒരു നന്മയും ഇല്ലാത്തതുമായ ഒരുത്തനെ ഞാൻ സെലക്ട് ചെയ്യും, ഒരുവനെ ഞാൻ തെരഞ്ഞെടുക്കും, തെരഞ്ഞെടുത്തിട്ട് ഞാൻ അവനെ എന്റെ കൃപ പകർന്ന് എന്റെ കരുണയുടെ പാത്രമായിട്ട് ഈ കാലഘട്ടത്തിൽ നിർത്തും. എന്തിനാണ്? അവന് ഒന്നിനെക്കുറിച്ചും പ്രശംസിപ്പാനായിട്ട് ഇല്ല, കാര്യം അവനൊരു ഒരു മഹത്വവും ഇല്ല. ഏറ്റവും ഈ കാലഘട്ടത്തിലെ ഈ സ്ഥലത്തെ ഏറ്റവും മോശപ്പെട്ടയാൾ, ഏറ്റവും കഴിവില്ലാത്തയാൾ, ഓ ദൈവത്തോട് ഏറ്റവും അകന്നയാൾ, അങ്ങനെ ഒരുവനെ ഞാൻ കണ്ടെത്തി അവനെ എന്റെ കൃപ കൊണ്ട് നിറച്ച് എന്റെ കരുണയുടെ പാത്രമായിട്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ അവനെ നിർത്തും. എന്തുകൊണ്ട്? അങ്ങനെ ഉള്ളപ്പോൾ ആളുകൾ അവന്റെ അടുത്ത് വന്നാൽ അവന് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അങ്ങനെ ഒരു തന്നെ ഞാൻ നോക്കും, അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സ്ഥലത്ത് നോക്കി ഏറ്റവും മോശപ്പെട്ട ഒരാളായിട്ട് എന്നെ കണ്ടു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു, അതാണ് എന്റെ പ്രത്യേകത, എനിക്കൊന്നും പ്രശംസിക്കാനില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവര്, നമ്മുടെ മനോഭാവം അതായിരിക്കട്ടെ. കർത്താവേ, എത്രയോ പേര് ഈ കാലഘട്ടത്തിൽ ഈ സ്ഥലത്തുണ്ടായിരിക്കെ ദൈവമേ എന്നെ നീ തെരഞ്ഞെടുത്തു, കർത്താവേ എന്നെ എന്റെ കുടുംബത്തെ നീ കണ്ടു. നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം തരുന്ന അവസരങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ദൈവത്തിൽ എപ്പോഴും ആശ്രയം കണ്ടെത്താം. അന്യോന്യമുള്ള കൂട്ടായ്മയെ നമുക്ക് വിലമതിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് ഒരുപാട് പാട്ട് പാടി, എൻ പ്രിയനെ പോയി സുന്ദരനായി ആരെയും കർത്താവിന്റെ ദയയെ ഓർത്ത് നമ്മോട് കാണിച്ച അവിടുത്തെ ആ കരുണയെ ഓർത്ത് നമുക്ക് ആ വരികള് ഒന്ന് രണ്ട് സ്ഥലത്താണ് നമുക്ക് ചേർന്ന് പാടാം. എൻ പ്രിയനെ പോയി സുന്ദരനായി ആരെയും ഞാനുണ്ടെങ്കിൽ, അതിന്റെ ഒരു സ്റ്റാൻസ് പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രതാപങ്ങൾ എന്നെ മാടി വിളിച്ചാൽ ഞാൻ പോവുകയില്ല. ആ പാട്ട് എഴുതിയ ദൈവഭൃത്യൻ, അദ്ദേഹത്തിന്റെ പിൻതലമുറ ഇപ്പോൾ ഈ പരികളുടെ അനുഭവങ്ങളിൽ നിന്ന് വളരെ അകലെയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രിയമുള്ളവര്, പലരെയും ജീവിച്ചു കളഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് വളരെ ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ താഴ്മയുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിലുള്ള വലിയ ആ നിലയിലുള്ള ആശ്രയത്വത്തോടെ നോക്കി പാട്ട് പാടാം. കർത്താവേ, ഇന്ന് എന്റെ കണ്ണുകളിൽ നീ സുന്ദരനാണ്. കർത്താവേ, നാളെ 10 കൊല്ലം കഴിഞ്ഞ് എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞു കർത്താവേ ആ നിലയിൽ തന്നെ എന്നെ നിർത്തണം. അല്ലെങ്കിൽ പറയാം, കർത്താവേ കഴിഞ്ഞ ദിവസം നിന്നോടുള്ള സ്നേഹത്തിൽ ഇന്നൊരു കുറവ് വന്നിട്ടുണ്ട്, കർത്താവേ എന്നെ അതിൽ നിന്ന് മാറ്റി വീണ്ടും നിന്റെ സൗന്ദര്യം എത്ര മനോഹരമാണെന്ന് കാണിക്കണമേ എന്ന് നമുക്ക് ആ പ്രാർത്ഥനയോടെ.